ആയിരിക്കും സ്തുതി ആദ്യം മുതൽ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ഒന്നാനുഗ്രഹിക്കാനും വാഴ്ത്തപ്പെട്ടാണ് ഒരുങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവും ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടതിനെയും ഓടുകളെ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെയും ഓടുകൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉയർന്നായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി ശ്രോതാവിനക സ്തുതി പാവികളായ രണ്ടടിയാരോട് കരുണിനുശേജാവിനക സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നിട്ട് നാം പരിശ്രമപ്പെടണമേ എന്റെ രാജ്യം വരണമേ എന്റെ ദുരിഷ്ടം സ്രോതത്തിലെ പുരഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ കരടിയും വിശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് വിശ്രമിക്കണം രീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഇവനെ ദുഷ്ണം ഞങ്ങളെ രക്ഷപ്പെടണമേ നല്ല രാജ്യശക്തി മുഖത്തുനേക്കുന്നതിനുള്ളതാവുന്നു ആമി ഇപ്പൊ നിറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കൂടി മീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നതിന് നമ്മുടെ ആവശ്യമാവശ്യത്തിൽ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദേന്തമ്പരാണ് അപേക്ഷിച്ചുകൊള്ളണമേ ആമി മറിച്ചു മറ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഗീതമായിരിക്കുന്ന സന്ധിക്കായി നിന്നെ ശ്രദ്ധിക്കുന്നു നിന്റെ കൃപയും നിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുകയാണെന്നേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ബലഹീനങ്ങളായിരിക്കുന്ന നൊയമ്പ് ഉപവാസങ്ങളെ അവിടുന്ന് നിർണ്ണയിക്കൊണ്ടാണ് ദൈവകരണയിൽ ഞങ്ങളെ പരിപാലിക്കുകയും ദൈവാത്മാവിൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനം ഞങ്ങൾക്ക് എങ്ങനെ ലഭ്യമായി എന്നുള്ളത് ഭാവി ഞങ്ങളുടെ ദൈവത്തിന് ശരണപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ ആ ജീവനും ചൈതന്യവുമുള്ള വചനം ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമേ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറച്ചാട്ടെ ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്രോഹായിക്കും പുതിയർപ്പിക്കുവാനായിട്ട് തന്നെ പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ കർത്താവിൽ അനുഗ്രഹിച്ചതിരെ എല്ലാവരെയും ദൈവസനയിൽ സമർപ്പിക്കുന്നു നമ്മുടെ കയ്യിലുള്ള തിരുവചന ഗ്രന്ഥം എങ്ങനെ നമുക്ക് ലഭ്യമായി എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പഴയ നിയമ ക്യാനൻ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഒരല്പം വൈഡായിട്ടുള്ള കാര്യമാണെങ്കിലും ചുരുങ്ങിയ ചില ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമം അത് എഴുതപ്പെട്ട സാഹചര്യവും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ക്യാനനൈസേഷൻ നടന്നു എന്നുള്ളതുമാണ് ന്യൂട്ടസ്റ്റുവിന്റെ ക്യാനനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് പ്രകാശത്തിന് പറയുന്ന ടി ജെ ജോഷ്രാജിന്റെ പുസ്തകം അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് അതിന്റെയും ബഹുമാനപ്പെട്ട കണ്ടറക്കൽ ശമാശന്റെ പ്രത്യാശ കിരണങ്ങൾ റൈസ് ഓഫ് ബോബ് കിരൺ പുസ്തകവും നിങ്ങൾക്ക് ഇംഗ്ലീഷില് അത് അയച്ചു തന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്ക അയച്ചു കൊടുത്തായിരുന്ന ഒരു രൂപ അത് രണ്ടും
ഞാൻ ആ ബുക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു അത് ഞാൻ അല്ലാതെ സെപ്പറേറ്റ് അയച്ചു കൊടുക്കാം
ഓക്കെ അത് അത് ഇംഗ്ലീഷിൽ ലഭ്യമാണ് മലയാളത്തില് ഞാനത് ശ്രമിക്കാം മലയാളത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ രണ്ട് പുസ്തകങ്ങളൊന്നു ഇപ്പൊ നമുക്ക് അങ്ങനെ ലഭ്യമല്ല എങ്കിലും പി ഡി എഫ് ആയിട്ട് ലഭ്യമല്ല എങ്കിലും അത് സ്കാൻ ചെയ്തിട്ടാണെങ്കിലും അയച്ചു തരാനായിട്ട് ശ്രമിക്കുകയും അത്യാവശ്യമുള്ള പേജുകളെങ്കിലും അയച്ചു തരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം അപ്പൊ അത് അതിനെ ഒന്ന് ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഞാനൊരു കുറച്ച് നോട്ടുകൾ കുറിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഞാൻ അതേ രീതിയിൽ അങ്ങനെ അങ്ങ് ഫോളോ ചെയ്തല്ല പോകുന്നത് കുറച്ച് കാര്യങ്ങളും കൂടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സാണ് അതിന്റെ ഫൈനൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം റെഫറൻസ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ എഴുതി തന്ന നോട്ടാണെങ്കിലും അത് ചിലപ്പോൾ അതിനകത്ത് ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളതായിരിക്കും അതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ പറയുമായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് എന്റെ ഞാൻ എഴുതിയ നോട്ടിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അപ്പോ നോട്ട് മാത്രം എന്നുള്ള രീതിയിലല്ല നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി അതെല്ലാം എഴുതി തരുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ക്ലാസ്സുകൾ കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പരീക്ഷ ഉന്നം വെച്ച് മാത്രമല്ല കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാനൊന്നുമല്ല, ആ പഠനം കറിയാല് ഫേസ് സ്റ്റഡിയിൽ നിന്ന് എട്ടോ പത്തോ ചോദ്യം മാത്രമൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു പോവുക, ആരെങ്കിലും ഒക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അത് തന്നെ അല്ല, പിന്നെ ഇടപെടലും നമുക്ക് ഈ ഓഡിയോ ഒന്ന് കിടക്കേണ്ടി വന്നാല് കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടത്തക്ക വർണ്ണമാണ്. ക്ലാസ്സുകളുടെ ക്രമീകരണം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് കാനനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ജോഷ്വാജിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കാം, പിന്നീട് മറ്റു ചില കാര്യങ്ങളിലൂടെ കടന്നു പോകാം. ജോഷ്വാജിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇപ്പോഴുള്ള പുതിയ നിയമ പുസ്തകങ്ങൾക്ക് പുറമെ മറ്റു പല കൃതികളും സമൂഹത്തിൽ പ്രചാരത്തിൽ വന്നു. അവയിൽ പലതും വേദവിപരീതികൾ അവരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എഴുതിയിട്ടുള്ളവയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് സാഹചര്യത്തിൽ ഇതെല്ലാം എഴുതപ്പെട്ടു, അതിന്റെ വിശദമായ വേദപുസ്തക അടിസ്ഥാനമൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് അതെങ്ങനെ കാനനൈസ് ചെയ്യപ്പെട്ടു എന്ന ആ സമയത്തുണ്ടായിരുന്ന മറ്റ് പല റൈറ്റിംഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിലുള്ള 27 പുസ്തകങ്ങൾ മാത്രമല്ല, വേദവിപരീതങ്ങൾ ധാരാളം ഉണ്ടായതായിട്ട് അറിയാമല്ലോ. അതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ധാരാളം പേര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുകയും ചെയ്തു. ഇപ്പോ സത്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പിന്തുടരേണ്ടവര് ആചരിക്കേണ്ടതായ കാര്യങ്ങൾ ഏത്, ഇപ്പൊ തന്നെ നമ്മള് കൗൺസിലൊക്കെ പഠിച്ച സമയത്ത് ക്രിസ്ത്യൻ കൗൺസിൽ വന്ന അറിയൂസിന്റെ വേദവിപരീതം അങ്ങനെ തുടങ്ങി, അറിയൂസ് എന്റേത് അപ്പോളിനാറിസം, മാർസിയോണിസം തുടങ്ങി ധാരാളം വേദവിപരീതങ്ങളുണ്ട്. ആ വേദവിപരീതങ്ങള് അവര് നല്ലതായിട്ട് എഴുതാൻ കഴിവുള്ള ആൾക്കാരുവ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എഴുതിയ പോലെ തന്നെ വേദവിപരീതം പഠിപ്പിച്ച ആൾക്കാരും എഴുതി. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായി. എന്നാൽ ഇതിൽ പലരും അച്ഛന്മാരോ മെത്രാച്ചന്മാരോ ഒക്കെയാ, ക്രിസ്ത്യൻ സഭയിൽ തന്നെ ഉള്ളവരാ. ഈ വേദവിപരീതികളെല്ലാം പുറമെ പുറത്തുള്ള ഏതെങ്കിലും ജാതികളല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് പല രീതിയിൽ ഇത് വളർന്നു വരുന്ന സമയമാണല്ലോ. അപ്പോ ഒരു സിസ്റ്റം കൃത്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ പലരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവർക്കറിയാവുന്ന കഴിവുകൾ വെച്ച് പല രീതിയിൽ പഠിപ്പിച്ചു. അത് ഓറൽ ട്രഡീഷണലും റിട്ടേൺ ട്രഡീഷണലായിട്ടും ഒക്കെ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി ആദ്യകാലത്ത്. ഈ പുതിയ നിയമ കാനോൻ അത് കാനനൈസ് ചെയ്ത് കിട്ടാൻ ഉണ്ടായ സാഹചര്യങ്ങളിലെ ചില വെല്ലുവിളികളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ പലരും വേദവിപരീതങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കപ്പെടുത്തിയിട്ടുള്ളവയാ. അപ്രകാരം പരിശുദ്ധാത്മ വിശ്വാസങ്ങളും സത്യോപദേശം ഉൾക്കൊള്ളുന്നതുമായ കൃതികളും അല്ലാത്തവയും പ്രചാരത്തിൽ വന്നു. ഇത് വിശ്വാസികൾക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതായി. വേദഗ്രന്ഥമെന്ന് അപ്പോഴും സഭ കരുതിയിരുന്നത് പഴയമാണെന്ന് ഓർക്കണം. അപ്പൊ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം, അന്ന് ഗ്രന്ഥം എന്ന് പറഞ്ഞ് കയ്യിലുള്ളത് പഴയ നിയമം മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള ഈ ലെറ്ററുകളൊക്കെയാണ്, ശ്രീകാട ലേഖനങ്ങൾ എടുത്താൽ തന്നെ സഭയ്ക്ക് എഴുതിയതുണ്ട്, വ്യക്തികൾക്ക് എഴുതിയതുണ്ട് അല്ലെ. റോമ, കൊരിന്ത്യ, ഗലാത്തിയ തുടങ്ങിയ സഭകൾക്കും, ഫിലമോൻ, തീത്തോസ്, തിമോത്തിയോസ് തുടങ്ങിയ വ്യക്തികൾക്ക് എഴുതിയത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആരാധനാ സമൂഹത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളും സുവിശേഷങ്ങളും വായിക്കുന്ന അനുഭവത്തിൽ അവ ക്രമേണ പഴയ നിയമ ഗ്രന്ഥങ്ങൾ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതും സഭ കാണുകയുണ്ടായി. അപ്പൊ ഇത് കനൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പഴയ നിയമം മാത്രം പുസ്തകമായിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ എഴുത്തുകളും ഉണ്ട്. അത് പതിയെ പതിയെ പൗലോസിന്റെ ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ പഴയ നിയമത്തോട് ചേർന്ന് വായിക്കാനും തുടങ്ങി. പുതിയ നിയമ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത് ആധികാരികങ്ങളായി നിശ്ചയിക്കപ്പെടുവാനിടയായത് അഥവാ പുതിയ നിയമ കാനോൻ രൂപീകരണമായിട്ട് വേദവിപരീതികളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുവാനായിട്ടാണ്. അതേസമയം പഴയ നിയമത്തിന്റെ ദൃഷ്ടാന്തം സഭയെ സ്വാധീനിച്ചിരിക്കണം, യഹൂദ സഭയ്ക്കുള്ളതുപോലെ ഉപയോഗിക്കുവാൻ ആധികാരികതയുള്ള ഒരു ഗണം ലിഖിതങ്ങൾ വേണമെന്ന് ക്രിസ്ത്യാനികൾ ചിന്തിച്ചു. അപ്പോ യഹൂദന്മാർക്കാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത്, യഹൂദന്മാർക്കാണ് അത്. അതിന്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തുവിൽ വന്നതുകൊണ്ട് അത് അവർ ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ യഹൂദന്മാരുടെ മതഗ്രന്ഥം എന്ന് പറഞ്ഞ് അവര് പറയുകയും പഠിപ്പിക്കുകയും, ഞാൻ അതിനെ ജാമിയ കൗൺസില് AD 90 കൂടിയത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അന്ന് യഹൂദന്മാരെല്ലാം ഞങ്ങളുടെ പുസ്തകം പറഞ്ഞ് ക്രിസ്ത്യാനികളും ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ പഴയ നിയമം ഇതാ എന്ന് പറഞ്ഞിട്ടാണ് അവര് ഈ പറയുന്ന 35 പുസ്തകങ്ങൾ നിശ്ചയിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ഞാൻ ഇതിനോട് സന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇങ്ങനെ പുതിയ നിയമം ഏതൊക്കെ വേണം വേണ്ട എന്നുള്ളതിനെ പറ്റി ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി നിൽക്കുകയാണ് ആദ്യ കാലഘട്ടത്തിൽ. അപ്പൊ ഈ അന്നൻ എന്നുള്ള വാക്കിന് മെഷറിംഗ് റോഡ് എന്നാണ് അതിനർത്ഥം. ഞാനത് നോട്ട്സിൽ നിങ്ങൾക്കതൊക്കെ തന്നിട്ടുണ്ട്. ആണെങ്കിലും അതിന് സമാനദണ്ഡമെന്നും പ്രമാണവും നോക്കി അർത്ഥം നൽകാം. ന്യൂ ടെസ്റ്റമെന്റ് എന്നുള്ളത് അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് നിർണയിക്കുന്നതാണ്. ഇത് ദീർഘമായ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പുതിയ നിയമഗ്രന്ഥമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നില്ല. പല തെരഞ്ഞെടുപ്പുകളിൽ കൂടിയും ക്രമേണ അംഗീകരണത്തിൽ കൂടിയും പല നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ ഒരു പുരോഗതിയുടെ ഫലമായിട്ട് ഉണ്ടായേക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ പല വ്യക്തികൾ ഇത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ അതിന്റെ കുറച്ച് ചരിത്രത്തിലൂടെയൊക്കെ ഞാൻ ഇന്ന് പോകാം. താല്പര്യമുള്ളവരൊക്കെ നോട്ട് കുറിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കേട്ടിരുന്നാലും മതി. കാനനിൽ ഉൾപ്പെടുന്നതിന് പ്രധാനമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു. നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചതാ, എന്നാൽ പോലും ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞു പോവുകയാണ്. കാനനിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് മൂന്ന് മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവർക്കൊരു ഒരു പുസ്തകത്തിന് പരസ്യ ആരാധനയിൽ വായിച്ച് ദീർഘമായ അംഗീകരണം നേടിയിരിക്കണം. അപ്പോൾ പൊതുവായി ദ ബുക്ക് ഷുഡ് ഹാവ് ലോങ് റെക്കോർഡ് ഓഫ് ബീയിങ് യൂസ്ഡ് ഇൻ പബ്ലിക് വെർഷിപ്പ്. ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ അതിന് ഒരു അംഗീകരണം ഉണ്ടായിരിക്കണം. ഈ മൂന്ന് പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതാണ്, ചിലപ്പം ചോദ്യം വല്ലതും വന്നാലോ. സെക്കൻഡ് പോയിന്റ് ഈസ് ദ കണ്ടന്റ്സ് ഓഫ് ദി ബുക്ക് ഷുഡ് ബി സ്പിരിച്വലി പ്രോഫിറ്റബിൾ ഫോർ ദ റീഡേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് എഗ്രി ടു ദ ട്രൂ ഡോക്ട്രിൻസ്. ഇതിന്റെ ഉള്ളടക്കം വായനക്കാർക്ക് പ്രയോജനപ്പെട്ടതും സത്യ ഉപദേശത്തിന് നിരക്കുന്നതുമായിരിക്കണം. തേർഡ് വൺ ഈസ് ദ ഒതന്റിസിറ്റി ഓഫ് ദ ബുക്ക് ബി ഈതർ ബൈ ദി അപ്പോസ്റ്റൽസ് ദംസെൽവ്സ് ഓർ ദയർ ക്ലോസ് ഫോളോവേഴ്സ്. കൃതിയുടെ ആധികാരിക സ്വഭാവം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരോ അവരോട് ഉറ്റ ബന്ധമുണ്ടായിരുന്നവരോ എഴുതിയതായിരിക്കണം. ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നാല് സുവിശേഷങ്ങൾ ആദ്യം അംഗീകരിക്കപ്പെട്ടത്. അതേ അടിസ്ഥാനത്തിൽ പൗലോസിന്റേതായി കരുതപ്പെടുന്ന 13 ലേഖനങ്ങൾക്കും കാനോനിൽ പ്രവേശനം ലഭിച്ചു. മറ്റ് പുതിയ നിയമ ഗ്രന്ഥങ്ങൾക്ക് ക്രമാനുഗതം ആയിട്ടും വൈകിയുമാണ് അംഗീകരണം ലഭിച്ചതെങ്കിലും അവസാനം അവ സ്വീകരിക്കപ്പെട്ടു. അത് അപ്പോസ്തലന്മാരുമായി അവയ്ക്കുണ്ടെന്ന് സങ്കല്പിച്ചിരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഒരു ഒരു ചെറിയ സംക്ഷിപ്തം ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് പറയാം. എബ്രായ ലേഖനം, യാക്കോബ്, യൂദ, വെളിപ്പാട്, 1-2 പത്രോസ്, 1-2-3 യോഹന്ന എന്നീ 9 കൃതികൾക്ക് സാർവത്രികമായ അംഗീകരണം വൈകി മാത്രമാണ് ലഭിച്ചത്. ബ്രായലേഖനം പഠിച്ചപ്പോൾ നമുക്കറിയാം അതിന്റെ ഓദർഷിപ്പിനെ പറ്റി സംശയം ഉണ്ടായിരുന്നു. പിന്നീടാണ് ബ്രായലേഖനം പൗലോസിന്റേതാണെന്ന് നിശ്ചയിക്കുന്നത്. കാര്യങ്ങളോടെ നമുക്ക് ഇന്ന് പോവുകയും ചെയ്യാം. എബ്രായർ വെളിപ്പാട് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇബ്രായലേഖനം പൗരസ്ത്യ സഭാ വിഭാഗത്തിൽ നേരത്തെ അംഗീകരണം ലഭിച്ചുവെങ്കിലും പാശ്ചാത്യ സഭയിൽ അംഗീകരിക്കപ്പെടുന്നത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചർച്ചസിന്റെ കാര്യം പറയുന്നത് 4th century അവസാനം മാത്രമാണ്. അതുപോലെ വെളിപാട് പുസ്തകം പാശ്ചാത്യ സഭയിൽ ആദ്യമേ തന്നെ സ്ഥാനം നേടി, എന്നാൽ പൗരസ്ത്യർ അതിനെ തഴഞ്ഞു. നമുക്കിപ്പോഴും ഈസ്റ്റേൺ ചർച്ചസിന് വെളിപാടിനോടുള്ള ഒരു ഒരു അല്പം നമ്മൾ വിമുഖത നമുക്കുണ്ടല്ലോ. ബൈസന്റീൻ പാരമ്പര്യത്തിലുള്ള ഓർത്തഡോക്സ് സഭകൾ അതിനെ പിന്നീട് സ്വീകരിച്ചുവെങ്കിലും പൗരസ്ത്യ സിറിയൻ സഭകൾ അത് ഇന്നും സ്വീകരിച്ചിട്ടില്ല. അത് നമ്മളൊരു ആധികാരികമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായനകളൊക്കെ തീരെ കുറവാണ്. നമ്മള് വെളിപാട് പുസ്തകത്തെ പറ്റിയൊക്കെ പഠിച്ചതാണല്ലോ. അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഈസ്റ്റേൺ ചർച്ചിന് അതിനോടുള്ള സമീപനവും പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എങ്കിലും നമ്മൾ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യും. അതിന്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാല് ഈ അത് പറഞ്ഞു പോയത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറയാം. ഇതിനകത്ത് ധാരാളം അക്കങ്ങള്, സംഖ്യകള്, കളറുകള്, മഞ്ഞക്കുതിര, പച്ചക്കുതിര എന്നൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ മനസ്സിലാകാനായിട്ട് പെട്ടെന്ന് പറയും. ഇപ്പം മഞ്ഞക്കുതിര കയറി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വ്യാഖ്യാനം ഇപ്പം ഈ 2019 നമ്മൾ നടത്തുക, കേരളത്തിലിരുന്നാന്ന് വെച്ചു മഞ്ഞക്കുതിര SNDP ഉയരുന്നതാണെന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ പറയാ ഞങ്ങളുടെ ഓർത്തഡോക്സുകാരുടെ മഞ്ഞക്കൊടിയ ഞങ്ങളുടെ വളർച്ചയെ അതിനെ കാണിക്കുന്നത് നമ്മൾ അങ്ങ് വ്യാഖ്യാനിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയുള്ള ധാരാളം വൈതരണികള് ഇതിനകത്ത് ഉണ്ടാക്കും വ്യാഖ്യാനിക്കുന്നതിനകത്ത്. അതുകൊണ്ടാണ് സഭ ആദ്യകാലത്ത് ഇന്ന് തന്നെ ഇത്രയും പ്രശ്ന ഇപ്പൊ 666 എന്ന് പറഞ്ഞ ആരാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അന്നത്തെ സാഹചര്യത്തിൽ അത് എഴുതപ്പെട്ടു, പക്ഷേ അത് ഇന്നത്തെ അതിന്റെ സാങ്കൃത്യം ചേർന്ന് ചിന്തിക്കുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനോടൊരു വിമുഖത അന്ന് മുതലേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴ് അതിന്റെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുകയും നമ്മൾ തന്നെ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനകത്ത് വേറൊരു വലിയ പ്രശ്നമാണ് എസ്കറ്റോളജിക്കൽ ഒരു ചിന്തയാണ് അതിനകത്ത്. അപ്പൊ യുഗാന്ത്യം എന്ന് പറയുമ്പോൾ അതിനെ യേശു ക്രിസ്തു ആദ്യ ആന്റി ക്രൈസ്റ്റ് ഉണ്ടാകുന്നു, 7 വർഷം ഭരണം. അതിനെ 3.5 വർഷമാകുമ്പം യേശു ക്രിസ്തു വരും, ആന്റി ക്രൈസ്റ്റിനെ പിന്നെ 3.5 വർഷം കൂടെ ഭരിക്കും. അത് കഴിയുമ്പം യേശു ക്രിസ്തു ആന്റി ക്രൈസ്റ്റിനെ പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ മില്ലനിയമാണ്, യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിശ്വാസികളെ എല്ലാം കൂടെ എടുക്കും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഉൽപ്രാപണം എന്ന് പറയുന്ന റാപ്ചർ തിയറി എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് യേശു ക്രിസ്തു ഇനി 2 പ്രാവശ്യം വരുമെന്ന റാപ്ചർ തിയറിക്കാർ പറയുന്നത്. ഈ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് വിശ്വസിച്ച് സ്നാനമേറ്റവരും രക്ഷിക്കപ്പെട്ടവരും എല്ലാം ആരും അറിയാതെ ശൂന്നങ്ങ് എടുക്കപ്പെടും. അപ്പൊ അവരുടെ പാന്റും ഷർട്ടും ഒക്കെ ഇങ്ങനെ ഊരിയൂടെ കിടക്കുന്നതായിട്ടൊക്കെ വീഡിയോ നിങ്ങൾ ധാരാളം പേര് കാണുകയും അയ്യോ ഇങ്ങനെയൊക്കെയാണോന്ന് ഓർത്ത് നമ്മുടെ മമ്മിയത്തിലെ ആന്റിമാരൊക്കെ അത്ഭുതം കൂറുകയൊക്കെ ചെയ്ത വീഡിയോകളൊക്കെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പം ആദ്യം യേശു ക്രിസ്തു ആരും അറിയാതെ വരും. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ആന്റി ക്രൈസ്റ്റ് 7 വർഷത്തെ കാര്യം, പിന്നെ അതിന് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ആന്റി ക്രൈസ്റ്റിനെ പിടിച്ച് അങ്ങലക്കിടും, പിന്നെ മില്ലനിയും. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഭയങ്കര ബഹളം വെച്ച് ഒന്നുകൂടെ വരും. അതാണ് തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ എന്നൊക്കെ പഠിപ്പിക്കുന്ന റാപ്ചർ തിയറി. അതിൽ തന്നെ പോസ്റ്റ് ട്രിബുലേഷൻ ആണോ മിഡ് ട്രിബുലേഷൻ ആണോ പ്രീ ട്രിബുലേഷൻ ആണോ യേശു ക്രിസ്തുവിന്റെ വരവ് എന്നുള്ളതിനെ പറ്റി അവരുടെ ഇടയിൽ തന്നെ വലിയ തർക്കങ്ങളും ഒക്കെ ഉണ്ട്. 3.5 വർഷത്തിലാണോ വരുന്നത്, ആദ്യമേ വരൂ, അത് കഴിഞ്ഞാണോ ട്രിബുലേഷൻ, ട്രിബുലേഷന് നടുക്കാണോ, ട്രിബുലേഷന് ശേഷമാണോ യേശു ക്രിസ്തു വരുന്നതെന്ന് പ്രജ്ഞാപ്രതിയോളജിയിൽ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പോട്ടെ, അപ്പൊ നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടും കൂടെ ഞാൻ പറഞ്ഞ് ആ വിഷയം വിടാം. നമ്മുടെ സഭയുടെ കാഴ്ചപ്പാട്, യേശു ക്രിസ്തുവിനോട് ഇത് സംബന്ധിച്ച് എല്ലാവരും ചോദിച്ചു, അതിന് ലക്ഷണങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു കൊടുത്തു. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നോണം, വിശ്വാസം ത്യജിക്കപ്പെടും, സത്യവിശ്വാസം ത്യജിക്കപ്പെടും, അക്രമമൂർത്തി വരും, തെറ്റായ പഠിപ്പിക്കൽ ധാരാളം ഉണ്ടാകും, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, യുദ്ധങ്ങള്, യുദ്ധശ്രുതികള് ഇതെല്ലാം കേൾക്കും, ധാരാളം രോഗപീഠങ്ങളെ പറ്റിയൊക്കെ കേൾക്കും. അത്തി തളിർക്കുമ്പോൾ, അത് യഹൂദന്മാരുടെ 1948 അവർക്ക് രാജ്യം കിട്ടിയതാണെന്നൊരു ചിന്തയുണ്ട്. അത്തി തളിർക്കുമ്പോൾ സമയം അടുത്തിരിക്കുന്നു, വേനൽ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുകയും ജാഗ്രതയോടിരിപ്പീൻ, യജമാനൻ വരും അന്നേരത്ത് ഉണർവോടെ, ജാഗ്രത ജാഗ്രത ജാഗ്രത, എപ്പോഴും ശ്രദ്ധയോടെ വാച്ച്ഫുൾ ആയിരിക്കണം എന്നുള്ളത് പറയുക. അപ്പൊ അതാണ്, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഇതൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ വിശ്വാസം അതാ. അതാണ് വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം നമ്മൾ ചൊല്ലുമ്പോൾ, ഇനിയും പിടിപ്പാട്ടിരിക്കുന്നവനും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ നിൻമൃതി ഓർത്തങ്ങൾ നിൻ ഉത്ഥാനമതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം. കർത്താവിന്റെ 2-ാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പറക്കുന്നു. കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുന്നു, അത് കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിക്കാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ 2-ാമത്തെ വരവുണ്ട്. അപ്പോൾ ഞാൻ ഒരു പുസ്തകത്തെ പറ്റിയാ പറഞ്ഞു, വെളിപാട് പുസ്തകത്തിനോട് ഒരു അകൽച്ച ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഇതാ. ഇങ്ങനെയുള്ള യുഗാന്ത്യത്തെ പറ്റി നമുക്കിത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് തിയോളജിയും കാര്യങ്ങളും ആ. പക്ഷെ നമുക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല, നമ്മളത് വിശദീകരിക്കാൻ താല്പര്യമില്ല, നമുക്ക് സാധിക്കത്തില്ല, നമ്മളത് വിശദീകരിക്കുന്ന തെറ്റാ. അപ്പൊ അതുകൊണ്ട് ആ നാഴികയോ സമയത്തെയോ പറ്റി പുത്രൻ പോലും അറിയുന്നില്ല, പിതാവ് മാത്രമേ അറിയുന്നുള്ളെന്ന് യേശു ക്രിസ്തു പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പുത്രൻ പോലും അറിയാത്ത നാഴികയെ പറ്റി നമ്മൾ പിന്നെ അതെടുത്തിട്ട് ചപ്പളാച്ചി അടിക്കാറില്ല. പക്ഷെ നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവിന്റെ 2-ാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നു. അതാണ് അതിനകത്തെ വിശ്വാസം. അതുകൊണ്ടാണ് എന്തുകൊണ്ട് വെളിപാട് പുസ്തകത്തിനോട് ഒരു അകൽച്ച എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പല പല ഇന്നത്തെ സമീപനം അങ്ങനെയാണെങ്കിൽ ആദ്യകാലത്ത് പല രീതിയിൽ ഓരോ പുസ്തകങ്ങളും എങ്ങനെ കാനനൈസ് ചെയ്യണം, ഏത് രീതിയിൽ അത് ഇതിനകത്ത് കൊള്ളിക്കണം, ഈ പട്ടികയിൽ ഏതൊക്കെ വേണമെന്നുള്ളതിനെ പറ്റി ധാരാളം തർക്ക വിതർക്കങ്ങളൊക്കെ ആദ്യകാലം മുതലേ ഉണ്ടായി. ചരിത്രപരമായ അന്വേഷണം നടത്തുമ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക ആദ്യമായി ഉണ്ടാക്കി പ്രസിദ്ധപ്പെടുത്തിയത് വേദപുരീതിയായ മാർസിയോൺ ആയിരുന്നു. മാർസിയോൺ ആണ് സത്യത്തിൽ ഒരു പട്ടിക ഉണ്ടാക്കിയത്. പക്ഷെ വേദപുരീതി അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഡ്യുവലിസം പഠിപ്പിച്ചിരുന്ന ആളാണ്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും വേറെ വേറെയാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു പട്ടിക ഉണ്ടാക്കി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത്. അദ്ദേഹത്തിന് ഗോസ്പെൽസിന് പകരം അദ്ദേഹത്തിന്റെ മാർസിയോൺ ഗോസ്പെൽ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാർസിയോൺ ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ ലൂക്കിന്റെ ഗോസ്പെലിനോട് അനുബന്ധപ്പെട്ട് ഈ മാർസിയൻ സ്വന്തമായിട്ട് സുവിശേഷം എഴുതി ഉണ്ടാക്കി. അതിനെയായിരുന്നു അദ്ദേഹം അംഗീകരിച്ചിരുന്നത്. ബാക്കിയൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഇത് സെക്കൻഡ് സെഞ്ചുറിയുടെ മിഡ് ടൈമിലാണ് അദ്ദേഹം ചെയ്തത്. എന്നാല് പഴയ നിയമം അദ്ദേഹം അപ്പാടെ തിരസ്കരിച്ചു. അതിന്റെ സ്ഥാനത്ത് ലൂക്കോസിന്റെ സുവിശേഷവും പൗലോസിന്റെ 10 ലേഖനങ്ങളും അവരോധിച്ചു എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം വിത്ത് എഡീഷൻ ഓഫ് മാർസിയൻ. അങ്ങനെ അദ്ദേഹം അത് ചെയ്തത്. ഈ കൃതികളിൽ അയാളുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ പാഠഭേദങ്ങൾ വരുത്തുകയും ചെയ്തു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഇച്ചിരി മാറ്റുകയും കൂട്ടുകയും ചെയ്തു. പഴയ നിയമത്തോടൊപ്പം പുതിയ നിയമത്തിനും സ്ഥാനം നൽകാനുള്ള സന്നദ്ധത സഭയ്ക്കുണ്ടായത് മാർസിയനിൽ നിന്നായിരിക്കണം. അപ്പൊ അങ്ങനെ വേദവിരീതയായ ഒരു വ്യക്തി അത് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായിട്ടായിരിക്കണം പുതിയ നിയമസഭയ്ക്ക് നമുക്കൊരു കാനനൈസേഷൻ ഉണ്ടാകണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. മാത്രമല്ല സഭയുടെ ഔദ്യോഗികമായ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ നിർബന്ധിതമായി തീരുകയും ചെയ്തു. അങ്ങനെ റോമിൽ പ്രസിദ്ധീകരിച്ച കാനോൻ ആയിരിക്കണം മൂറട്ടോറി 18th century ഇറ്റലിയിൽ കണ്ടുപിടിച്ച പുരാതന ലിഖിതം. അത് 18th century കണ്ടുപിടിച്ചത്. പക്ഷെ അത് മൊറട്ടോറിയെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോകാം. ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ ആ പഴയ ആ ഒരു ലിഖിതമാണത്. അതായിരിക്കണം മൊറട്ടോറി കാനോൻ എന്ന് പറയുന്നത് എന്നുള്ളത്. സഭാപിതാക്കന്മാർ പലരും അവരുടെ പാരമ്പര്യത്തിൽ പുതിയ നിയമ പുസ്തകങ്ങൾ ഏവയൊക്കെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറിഗൻ, അലക്സാണ്ടറിയിലെ ക്ലിമീസ്, സിബിയസ്, യെരുസലേമിലെ മാർ, കൂറിലോസ്, സിറിൽ ഓഫ് യെരുസലേം, അത്തനേഷ്യസ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നതാണ്. ജെറോ എന്നീ സഭാപിതാക്കന്മാർ നൽകിയിട്ടുള്ള കാനോൻ ശ്രദ്ധാർഹമാണ്. അതായത് ഇത് പലതും വ്യത്യാസപ്പെട്ടിരിക്കുക. ഇവരെല്ലാവരും ഇതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും കൂടി ഒന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൗൺസിലിൽ കൃത്യമായിട്ട് എല്ലാവരും കൂടി അംഗീകരിച്ചതല്ല. ഞാനത് തുടർന്നുള്ള സമയം ചെറുതായിട്ടൊന്ന് പരാമർശിക്കാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും. അലക്സാണ്ടറിയയിലെ അത്തനേഷ്യസ് AD 365 അയച്ച ചാക്രിക ലേഖനത്തിൽ പുതിയ നിയമ കാനോൻ വിവരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, അത് നിങ്ങൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്. അലക്സാണ്ടറിയയിലെ അത്തനേഷ്യസിന്റെ AD 365 ലേഖനത്തില് അതില് ഇന്നുള്ള 27 പുസ്തകങ്ങളുണ്ട്. എന്നാൽ ജെറുസലേമിലെ മാർ സിറിലിന്റെ ലിസ്റ്റില് വെളിപാട് പുസ്തകം ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതു സന്നഹദോസുകൾ ഒന്നും തന്നെ വേദപുസ്തകാനവനെ പറ്റി നിർവഹിച്ചിട്ടില്ല. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിക്കിയ, കുസോനിയ പോലീസ്, എഫേസോസ് ഇവിടെ ഒന്നും വേദപുസ്തകാനവനെ പറ്റി നിർവചിച്ചിട്ടില്ല. എന്നാൽ പാശ്ചാത്യ സഭയിൽ കാർത്തേജിലെ കൗൺസിൽ, ഹിപ്പോയുടെ കാർത്തേജിലെ കൗൺസിൽ താഴോട്ട് വരുന്നുണ്ട്, ഞാൻ അത് പരാമർശിച്ചോളാം. ആ നിശ്ചയിച്ച ലിസ്റ്റിൽ ഇതിനുള്ള 27 പുസ്തകങ്ങളുണ്ട്. പൗരസ്ത്യ സഭയിൽ AD 340 കൂടിയ ലവോദിക്കിയ കൗൺസിൽ ചെയ്തിട്ടുള്ള നിശ്ചയവും പ്രസ്താവ്യവുമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ ഈസ്റ്റേൺ ചർച്ചസിന് AD 340 കൂടിയ ലവോദിഷ്യൻ കൗൺസില് അതിനുള്ള നിശ്ചയം അതും പ്രസ്താവ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനിയും അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് പഠിച്ചു പോകാം. എങ്ങനെയാണ് ഇത് ബിബ്ലിക്കൽ കാനനിലേക്ക് വന്നത് എന്നുള്ളത്. ഇന്ന് കാണുന്ന 27 പുസ്തകങ്ങൾ, അത് വീണ്ടും ഞാൻ പരാമർശിക്കുന്നില്ല, അതിന്റെ പേരുകളെല്ലാം നിങ്ങൾക്കറിയാം. അത് കൂടാതെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ലേഖനങ്ങളുണ്ട്. അത് ഫസ്റ്റ് ക്ലമന്റ്, സെക്കൻഡ് ക്ലമന്റ്, ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്, എപ്പിസിൽ ഓഫ് ബർണബാസ്, അപ്പോക്കലിപ്സ് ഓഫ് പീറ്റർ, ബുക്ക് ഓഫ് വിസ്ഡം. ഇത് പുതിയ നിയമത്തിലെ വിസ്ഡം എന്ന് കേൾക്കുമ്പോൾ പഴയ നിയമമാണെന്ന് വിചാരിക്കരുത്. ബുക്ക് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തില് അത് സ്വീകരിച്ചിട്ടുള്ള കാനനാണ്. മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റ് എന്ന് ഞാൻ മുമ്പേ പരാമർശിച്ചതില് ഈ അപ്പോക്കലിപ്സ് ഓഫ് പീറ്ററും ബുക്ക് ഓഫ് വിസ്ഡം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ ഈ പേരുകളൊക്കെ ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ക്ലമന്റ്, രണ്ട് ക്ലമന്റുകള് ലേഖനങ്ങള്, എപ്പിസ്റ്റിൽ ഓഫ് ഹെർമാസ്, എപ്പിസ്റ്റിൽ ഓഫ് ബർണബാസ് തുടങ്ങി ധാരാളം. ഗോസ്പിൾ ഓഫ് തോമസ് എന്നും പറഞ്ഞ പുസ്തകമുണ്ട് കേട്ടോ, മാർത്തോമായുടെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇനി അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരെ പറ്റിയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി, ആക്ട്സ് ഓഫ് അപ്പോസ്തലൻ പോലെ തന്നെ പ്രാധാന്യമുള്ള പുസ്തകത്തിലാക്കി, അങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഞാൻ അതൊക്കെ സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, കാണാൻ പഠിക്കാനും പരീക്ഷയ്ക്കുമല്ല. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പക്ഷേ ഇത് ഈ കാനനകത്ത് കയറിയിട്ടില്ല, മനസ്സിലായി? 27 അവര് തെരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ, പല സാഹചര്യങ്ങൾ കൊണ്ട്. അതെങ്ങനെയാണ് 27 വന്നെത്താനുണ്ടായ സാഹചര്യങ്ങൾ? ഏതെങ്കിലും കൃത്യമായ ഒരു സുന്നതദോസി എല്ലാവരും കൂടെ അങ്ങ് അംഗീകരിച്ചതല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. വ്യക്തി പുറത്തായ രീതിയിൽ ഉണ്ടാക്കി, സുന്നതദോസികൾ പലതും അവരുടേതായ രീതിയിൽ ഉണ്ടാക്കി. ഈസ്റ്റേൺ ചർച്ചസ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന് നമ്മുടേതായിട്ട് അംഗീകരിച്ചേക്കുന്ന ഒരു പുസ്തകം ഇല്ല എന്നുള്ളതും ഞാൻ ഇതിനോട് ചേർന്ന് പറയുന്നു. നമുക്ക് ഈ ഇവിടെ അമേരിക്ക വന്നപ്പോഴാണ് നമ്മൾ ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് കാണുന്നത്, ഇല്ലെങ്കിൽ സുറിയാനിയിലുള്ള ഷീതായിൽ നിന്നുള്ള വേദഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഈ 2019 കാര്യം പറയുന്നത്, അപ്പോഴും നമുക്ക് ഒരു കൃത്യമായ കാനൻ നമ്മുടെ പക്കൽ അംഗീകരിച്ചതായിട്ട് നമുക്കില്ല. പക്ഷെ ഓർത്തഡോക്സ് ചർച്ചസ്, ഈസ്റ്റേൺ ചർച്ചസ്, വെസ്റ്റേൺ ചർച്ചസ് ഈ രണ്ട് കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. അത് നിങ്ങൾ ഓർത്തിരുന്നോളൂ. അതിന്റെ തുടക്കത്തിൽ ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ക്യാപ്ചറ 30 through 325 ആദ്യ കാല ക്രിസ്തീയ സഭയിൽ ഉണ്ടായ വളർച്ചയെ പറ്റി ഞാൻ ചില പുസ്തകങ്ങളിൽ നിന്നൊന്ന് പരാമർശിക്കാം. ഇൻ ദ 100-year period എക്സ്റ്റെൻഡിങ് റഫ്ലി ഫ്രം 50 to 150 എ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ബിഗാൻ ടു സർക്കുലേറ്റ് അമംഗ് ദി ചർച്ചസ് ഇൻക്ലൂഡിംഗ് എപ്പിസിൽസ്, ഗോസ്പെൽസ്, മെമ്മോയിസ്, അപ്പോക്കാലിപ്സസ്, ഹോമിലീസ് ആൻഡ് കളക്ഷൻസ് ഓഫ് ടീച്ചിങ്സ്. മുമ്പ് ഞാനത് പരാമർശിച്ചായിരുന്നു, ധാരാളം പഠിപ്പിക്കല് അത് അപ്പോസ്തലന്മാരുടെ അല്ലാത്തവരുടെ വേദരീതികളുടെ ഒക്കെ ഉണ്ടായി. വൈ സം ഓഫ് ദീസ് ഡോക്യുമെന്റ്സ് വെയർ അപ്പോസ്തലിക് ഇൻ ഒറിജിൻ അപ്പോൺ ദി ട്രഡീഷൻ ദ അപ്പോസ്തൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി വേൾഡ് ഹാഡ് യൂട്ടിലൈസ്ഡ് ഇൻ ദയർ ഇൻഡിവിജ്വൽ മിഷൻസ്. അതേഴ്സ് എ സമ്മേഷൻ ഓഫ് ദ ടീച്ചിങ് ടു എ പർട്ടിക്കുലർ ചർച്ച് സെന്റർ. സെവറൽ ഓഫ് ദീസ് റൈറ്റിംഗ് സോട്ട് ടു എക്സ്റ്റെൻഡ് interpret and apply apostolic teaching to meet the needs of Christian in a given locality. അതിലെ പ്രധാനപ്പെട്ട ചില പേരുകൾ ഞാൻ പരാമർശിച്ചു പോകാം, ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രം പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കത്തിൽ നമ്മൾ പരാമർശിക്കുന്നത് ക്ലമന്റ് ഓഫ് റോം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ രണ്ട് ലേഖനങ്ങൾ, ഫസ്റ്റ് ക്ലമന്റ്, സെക്കൻഡ് ക്ലമന്റ്. അപ്പൊ ക്ലമന്റ് ഓഫ് റോം എന്നുള്ളത് ദി സെക്കൻഡ് പീറ്റർ, ഈ സെക്കൻഡ് എപ്പിസ്റ്റിൽ ഓഫ് പീറ്റർ, പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം എന്ന് പറയുന്നത്, അത് ചിലർ അംഗീകരിച്ചു, ചിലർ അംഗീകരിക്കാതെ ഇരുന്നു. ഒത്തിരി പരാമർശിച്ചു പോകുന്നില്ല, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. അത് ആധികാരികമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. ഞാൻ എന്നാൽ നമ്മൾ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുക. അപ്പം ക്ലമന്റ് ഓഫ് റോം, സെക്കൻഡ് പീറ്റർ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് മാർസിയൻ ഓഫ് സിനോ. മാർസിയൻ പരാമർശിക്കുന്നു, ഹി വാസ് എ ബിഷപ്പ് ഇൻ ഏഷ്യ മൈനർ ഹു വെന്റ് ടു റോം ആൻഡ് വാസ് ലേറ്റർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫോർ ഹിസ് വ്യൂസ്. അദ്ദേഹം ഈ രണ്ട് കാഴ്ചപ്പാട്, ഡ്യുവലിസമാണ് അദ്ദേഹത്തിന്റെ, അത് അതിന്റെ പിന്നീട് അത് ഡൊസറ്റിസം എന്ന് പറഞ്ഞിട്ട് അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും രണ്ടാണ് എന്നുള്ളത് പിന്നീട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. ഡൊസറ്റിസം പഠിപ്പിച്ചു മാർസിയോൺ, മാർസിയോണിസം എന്നും പറയാറുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൽ നിന്നും ധാരാളം ധാരാളം വേദവിരീതങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞു പോയി. അടിസ്ഥാനം ഈ മാർസിയോണ് ഇദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റേതായിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. അതിനകത്ത് അദ്ദേഹത്തിന്റെ എവങ്കേലിയൻ എന്ന് പറയുന്നത് ഗോസ്പെൽ ഓഫ് മാർസിയോൺ ആണ്. അത് ക്ലോസ് റിസംബ്ലൻസ് ടു ഗോസ്പെൽ ഓഫ് ലൂക്ക്. ഐ ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ്. പിന്നീട് അദ്ദേഹത്തിന്റെ അപ്പോസ്റ്റോലിക് കോണം എന്ന് പറയുന്നത് ഗലേഷ്യൻസ്, ഫസ്റ്റ് കൊരിന്ത്യൻ, സെക്കൻഡ് കൊരിന്ത്യൻസ്, റോമൻസ്, ഫസ്റ്റ് തെസലോനിയൻ, സെക്കൻഡ് തെസലോനിയൻസ്, ലവോദിഷ്യൻസ്. അദ്ദേഹത്തിന്റെ ആ പട്ടികയിൽ ലവോദിക്ക ലേഖനം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസിയൻസ്, ഫിലിപ്പിയൻസ്, ഫിലമോൻ, പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് ലഭ്യമല്ല, ലഘുദിക്ക ലേഖനം നമുക്ക് ലഭ്യമല്ല. ലഘുദിക്ക ലേഖനത്തെ പറ്റി ഞാൻ പിന്നീട് നേരത്തെ നമ്മൾ പഠിച്ചതാ, പൗലോസ്ലീഹ എഴുതിയ തെസ്സലോനിക്കയിൽ എഴുതുന്ന ലേഖനം പറയുന്നുണ്ട്, നിങ്ങളുടെ ലേഖനം ഇവിടെ വായിച്ചു തീർന്നിട്ട് ലഘുദിക്ക കൊടുക്കുകയും ലഘുദിക്കയിലെ നിങ്ങൾ വായിക്കുകയും ചെയ്യണം. പഠിച്ചപ്പം പഠിച്ചതാണല്ലോ, ഏഴ് സഭകളിൽ ഒന്നാണ് ലഘുദിക്ക. പൗലോസ് അവിടുത്തെ ലേഖനം എഴുതിയതാ, അത് എഴുതിയെന്ന് തെസ്സലോനിക്കയിൽ എഴുതി നമുക്ക് അറിവും കിട്ടുന്നുണ്ട്. പക്ഷെ ആ ലേഖനം നമ്മുടെ കയ്യിലില്ല. എന്നാൽ ഈ മാർസിയോന്റെ കാനനാത്ത് അത് നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ ലിസ്റ്റിനെ പറ്റിയുള്ള പരാമർശം കാണുന്നുണ്ട്. അത്രയായിരുന്നു അദ്ദേഹം അംഗീകരിച്ചിരുന്നത്, ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബാക്കി അദ്ദേഹം ഈ കാത്തലിക് എപ്പിസ്റ്റിൽസ് ഒന്നും ഇല്ല അദ്ദേഹത്തിന്റെ ഇതിനകത്തില്ല, ഈ തുടക്ക കാലഘട്ടമാണല്ലോ. അപ്പൊ അത് മാർസിയോടിനെ പറ്റി അത്രയും ഒന്നറിഞ്ഞിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റിൻ മാർട്ടിയർ. സെഞ്ചുറി മിഡ് ഓഫ് സെക്കൻഡ് സെഞ്ചുറിയിലാണ് ജസ്റ്റിൻ മാർട്ടിയർ റൈറ്റിംഗ് സ്പാൻ ദ പീരിയഡ് ഫ്രോം ക്യാപ്ചറ 145 ത്രൂ 163 മെൻഷൻ ദി മെമ്മോറീസ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്, അപ്പോസ്റ്റിൽമാരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത് ഉണ്ട് ജസ്റ്റിൻ മാർട്ടിയർ. പിന്നീട് താഴോട്ട് വരുമ്പോൾ ടേഷ്യൻ, ടേഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഡി ആർ തെസ്സറോൺ എന്ന് പറയും. തെസ്സറോൺ DATESSARON ഗോസ്പൽ ഹാർമണി എന്നതിന് മീനിങ് എന്ന് പറഞ്ഞാല് ഈ നാല് സുവിശേഷങ്ങളെല്ലാം കൂടെ അദ്ദേഹം ക്രോഡീകരിച്ചിട്ട് അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഒറ്റ ഗോസ്പലായിട്ട് അദ്ദേഹം ക്രമീകരിച്ചു. അതിനെയാണ് ഡിആർ തെസ്സറോൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും, പഠിക്കാൻ സാധിക്കുമെങ്കിൽ ദേശീയന്റെ ഡിആർ തെസ്സറോൺ. അദ്ദേഹം ഇറ്റ്സ് അൻ അറ്റംപ്റ്റ് ടു കംപൈൽ ദി കാറ്റലിക് ഗോസ്പൽസ് ഓഫ് ദി ക്രിസ്ത്യൻ ന്യൂ ടെസ്റ്റമെന്റ് സിംഗിൾ അക്കൗണ്ട്. നിങ്ങൾക്കായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്ര പറയുന്ന ഒരു അറൌണ്ട് ഒരു 150 ടു ഒരു 172 അതുവരെയുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് ദേശീയൻ വാസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. ജസ്റ്റിൻ മാർട്ടിയർ ഓണ വിസിറ്റ് റോം അറൌണ്ട് 150 ആഫ്റ്റർ മച്ച് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ടു സിറിയ ഇൻ 172 ടു റിഫോം ദി ചർച്ച് ദയർ. ദേശ്യൻ അദ്ദേഹത്തിന്റെ സംഭാവന ഡിയർ. അത് കഴിഞ്ഞിട്ട് ഐറേനിയൻ ക്യാപ്ചർ 180 ഐറേനിയസ് ഓഫ് ലിയോൺസ് റെഫർ ഡയറക്ട്ലി ടു എ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഫോർ ഗോസ്പൽസ് ടെട്രാമോർഫ്. അദ്ദേഹത്തിന്റെ സംഭാവനയാണത്. ഇൻ ഹിസ് സെൻട്രൽ വർക്ക് അഡ്വേഴ്സസ് ഹെറിസീസ് എന്ന് പറഞ്ഞാൽ എഗനസ്റ്റ് ഹെറിസി എന്നതിന്റെ അർത്ഥം. ഐറേനിയസ് ഏർലി ക്രിസ്ത്യൻ ഗ്രൂപ്പ് ദാറ്റ് യൂസ്ഡ് ഓൺലി വൺ ഗോസ്പൽ സച്ച് ആസ് മാർസിയോണിസം വിച്ച് യൂസ്ഡ് ഓൺലി മാർസിയോൺസ് വേർഷൻ ഓഫ് ലൂക്ക് എബിയോണിക്സ് വിച്ച് സീംസ് ടു ഹാവ് യൂസ്ഡ് an Aramaic version of Matthew, as well as groups that used more than four gospels, such as the Valentinians. അങ്ങനെ അഞ്ചാമത് ഒരു ഗോസ്പൽ ഒക്കെ ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിനെ എല്ലാം എതിർത്തു ഐറേനിയസ്. അദ്ദേഹത്തിന്റെ സംഭാവന നിസ്തുലിതമാണ്. ഇനി അടുത്തത് ഈ മ്യൂറട്ടോറിയൻ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന മ്യൂറട്ടോറിയൻ ഫ്രാഗ്മെന്റ് ഈസ് ഏർലി നോൺ എക്സാമ്പിൾ of a defined list of mostly New Testament books. It survives damaged and thus incomplete as a Latin translation of an original no longer extant Greek text that is usually dated in the late 2nd century. Late century ഇത് എഴുതപ്പെട്ടതായിട്ടാണ് അതിന്റെ ഈ ടെക്സ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെയാണ്. സെഞ്ചുറിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഓൾദോ ഫ്യൂ സ്കോളേഴ്സ് ഹാവ് പ്രിഫേർഡ് എ ഫോർത്ത് സെഞ്ചുറി ഡേറ്റ്. അതാണ് മ്യൂറട്ടോറിയൻ ഫ്രാഗ്മെന്റിനെ പറ്റി പറയാനുള്ളത്. ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ ക്യാപ്ചർ 250 to 215 Unconcerned about canonicity. To him, inspiration is what mattered. in addition to books that did not make it into the final 27 book New Testament, but which had local acceptance. Barnabas, Didache, 1 Clement, Revelation of Peter, the Shepherd, the Gospel according to the Hebrews, the Gospel according to the Hebrews. ഈ പുസ്തകങ്ങളെല്ലാം പ്രചരിച്ചിരുന്നതാണ്, അതിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. He also used the Gospel of the Egyptian, preaching of Peter, traditions of Matthias, Sibyllian oracles, and oral gospel. ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. He did, however, the four church gospel to all others, although he supplemented them freely with apocryphal gospels. He was the first to treat non-Pauline letters of the apostles other than Second Peter as scripture. He accepted First Peter, 1 and Second John and Jude as scripture. അതാണ് ക്ലമന്റ് ഓഫ് അലക്സാണ്ട്രിയ. അത് ഈ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും, ഇന്ന് 27 പുസ്തകങ്ങളിൽ ഇല്ലാത്തൊരു കുറച്ച് പേർ അംഗീകരിച്ച വേറെ പുസ്തകങ്ങളുണ്ട്, കുറച്ച് പേർ അത് അംഗീകരിക്കാറില്ല. നമ്മുടെ സഭാപിതാക്കന്മാരുടെ ഒക്കെ ഉള്ള പഠിപ്പിക്കുകളിൽ നിന്ന് നമ്മൾ ഇതാക്കുകയും ഒക്കെ നമ്മൾ കോട്ട് ചെയ്ത് പറയാറുണ്ട്. ഈ ക്ലം ബർണബാസ്, എപ്പിസ്റ്റിൽ ഓഫ് ബർണബാസ്, ഡിഡാക്കി, ഫസ്റ്റ് ക്ലമൻ, ഒക്കെ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് തുടങ്ങി ധാരാളം ധാരാളം പുസ്തകങ്ങളുണ്ട്. അതെല്ലാം പരാമർശിച്ച് പറയാറുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഈ പേരുകളൊക്കെ ഒന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ചിലർക്ക് അതിനോടുള്ള അപ്രോച്ച് അങ്ങനെയായിരുന്നു. ഈ 27 ബുക്സിലേക്കുള്ള ഡെവലപ്മെന്റ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ആദ്യത്തെ 325 വരെയുള്ള കാലഘട്ടത്തിലെ വളർച്ച. ഇനിയും 325 through 787, അത് പീരിയഡ് ഓഫ് ദി സെവൻ എക്യുമെനിക്കൽ കൗൺസിൽ എന്നാണ് പറയുന്നത്. ആ സമയത്തെ പ്രധാനപ്പെട്ട ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആൾക്കാർ യുസേബിയസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട യുസേബിയസിനെ പറ്റി ഒത്തിരി പറയാനുണ്ട്. ഒറ്റ വാക്കിൽ ഞാനത് അവസാനിപ്പിക്കുന്നു. യുസേബിയസ് ഇൻ ഹിസ് ചർച്ച് ഹിസ്റ്ററി ക്യാപ്ചർ 330 ആണ് അദ്ദേഹത്തിന്റെ ദ ബുക്സ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്. അദ്ദേഹം ന്യൂ ടെസ്റ്റമെന്റ് ബുക്സിനെ പറ്റിയുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. അതിലോ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. യൗസേബിയസ് ആ പേരൊന്ന് ഓർത്തിരിക്കും. പിന്നീട് ഉള്ളത് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് ഇൻ 331 കോൺസ്റ്റന്റൈൻ 1 കമ്മീഷൻഡ് യുസേബിയസ് ടു ഡെലിവർ 50 ബൈബിൾസ്. ഈ കോൺസ്റ്റന്റൈൻ 1 എന്ന് പറയുന്ന ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ദി റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് Christianity began to transition to the dominant religion of the Roman Empire. ഉംഗറിയാവല്ല കോൺസ്റ്റന്റൈൻ വണ്ണം ആരാണെന്നുള്ളത്. ക്രിസ്ത്യാനിറ്റിയുമായിട്ട് അദ്ദേഹം യൗസേബിയസിനെ കമ്മീഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 50 ബൈബിൾസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പം 50 ബൈബിൾസ് ഓഫ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത് ഒരു ഹെഡിങ് ആണ് കേട്ടോ. അത് 50 ബൈബിൾസ് ഓഫ് കോൺസ്റ്റന്റൈൻ വേർ ബൈബിൾസ് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് കമ്മീഷൻഡ് ഇൻ 331 ബൈ കോൺസ്റ്റന്റൈൻ 1 ആൻഡ് പ്രിപ്പയർഡ് ബൈ യുസേബിയസ് ഓഫ് കൈസരിയ. ദേ വേർ മെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് ദി ബിഷപ്പ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ഗ്രോയിങ് നമ്പർ ഓഫ് ചർച്ചസ് ഇൻ ദാറ്റ് വെരി ന്യൂ സിറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചെന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം കൂടെ തലയിലിട്ട് നിങ്ങൾ തലപുണ്ണാക്കണമെന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കോൺസ്റ്റന്റൈൻ കാലഘട്ടത്തിൽ സംഭവിച്ചു. അദ്ദേഹം യൗസേബിയസിനെ ചുമതലപ്പെടുത്തിയെന്നെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നീട് അടുത്തത് സിറിൽ ഓഫ് ജെറുസലേം. സിറിൽ ഓഫ് ജെറുസലേം ക്യാപ്ചർ 350 ആണ് അദ്ദേഹത്തിന്റെ ടൈം. ജെറുസലേമിലെ കൂറിലോസ്, നേരത്തെ ഞാൻ ആദ്യം ഞാനതൊന്ന് പരാമർശിച്ചു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അംഗീകരിച്ചെന്ന് പറയുന്നത് 4 ഗോസ്പല്, ജെയിംസ് 1 and 2, പീറ്റർ 1 and 1 through 3, ജോൺ, ജൂഡ്, പൊളൈൻ എപ്പിസ്റ്റിൽസ് 40 ഇൻക്ലൂഡിംഗ് ഹീബ്രൂസ് ആൻഡ് ഗോസ്പൽ ഓഫ് തോമസ് അദ്ദേഹം അംഗീകരിച്ച് സിറിൽ ഓഫ് ജെറുസലേം ഈ ഗോസ്പൽ ഓഫ് തോമസ് അംഗീകരിച്ചിരുന്നു. അവ അദ്ദേഹം അതിന്റെ കാനണൈസേഷന് വേണ്ടിയുള്ള ശ്രമം അങ്ങനെയായിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട ഞാൻ മുമ്പേ പറഞ്ഞ കൗൺസിൽ ഓഫ് ലവോദിഷ്യ, കൗൺസിൽ ഓഫ് ലവോദിഷ്യ 340 ഞാൻ മുമ്പേ പറഞ്ഞ് ഞാൻ പരാമർശിച്ച അച്ഛന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന ടൈം. കാർത്തേജിലെ കൗൺസിൽ 340 കൂടിയ ലവോദിക്യ കൗൺസിൽ എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ 363 ലവോദിക്യ കൗൺസിലും അതിനകത്ത് പ്രധാനപ്പെട്ട സംഭാവന ലവോദിക്യ കൂടിയ കൗൺസിലുകൾ പല കൗൺസിലുകളുണ്ട്. അതിൽ 340 363 വളരെ പ്രധാനപ്പെട്ടതാണ് ലവോദിക്യ കൗൺസിൽ. അതുകൂടാതെ ഞാൻ മുമ്പേ പരാമർശിച്ച അത്തനേഷ്യസിന്റെ കാര്യം, അത്തനേഷ്യസ് നേരത്തെ അച്ഛന്റെ പുസ്തകത്തിൽ ഞാൻ കോട്ട് ചെയ്തിരുന്നു, ഇൻ ഹിസ് ഈസ്റ്റർ ലെറ്റർ ഓഫ് 367. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത്തനേഷ്യസ് 367 ഈസ്റ്റർ ലെറ്റർ, അതിനകത്ത് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള ക്രിസ്മസിന്റെ കാര്യങ്ങളെ ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ കാനൻ, ന്യൂ ടെസ്റ്റമെന്റ് കാനൻ നമുക്കൊന്ന് ഒരു ഒരു നമുക്ക് അംഗീകരിച്ച് എടുക്കാവുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഈസ്റ്റേൺ ചർച്ചസിനെ അംഗീകരിക്കാവുന്ന ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അത്തനേഷ്യസിനെ എഴുതാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അത്തനേഷ്യസ് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയ ഗേവ് എ ലിസ്റ്റ് ഓഫ് എക്സാക്ട്ലി ദ സെയിം ബുക്സ് ആസ് വാട് വുഡ് ബിക്കം ദ 27 ബുക്ക് ന്യൂ ടെസ്റ്റമെന്റ് കാനൻ. ആൻഡ് ഹി യൂസ് ദ വേർഡ് കാനനൈസ്ഡ് ഇൻ റിഗാർഡ് ടു ദം. അത്തനേഷ്യസ് ഓർത്തിരിക്കുന്നതാണ്. അതുകൂടാതെ എപ്പിഫാനസ് പോപ്പ് ദമസൂസ് 1 ജെറോം അഗസ്റ്റിൻ ആൻഡ് ദ നോർത്ത് ആഫ്രിക്കൻ കൗൺസിൽ, അത് ഞാൻ എന്റെ നോട്ടിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇതൊന്നും മലയാളത്തിൽ എഴുതി പോയതിനകത്ത് ചക്രവർത്തി എന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചക്രവർത്തിയല്ല, അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്ന ബിഷപ്പാണ്. ഡിക്ലെയർഡ് ദാറ്റ് ആ തെറ്റിൽ ഖേദിക്കുന്നു. അത് അങ്ങനെ ചക്രവർത്തി എന്ന് നിങ്ങൾ പഠിക്കരുത്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്നത് അഗസ്റ്റിൻ ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ കൂടിയ 3 കൗൺസിലുകൾ വളരെ പ്രധാനപ്പെട്ട കൗൺസിലുകളാണ്. അഗസ്റ്റിൻ എഫക്റ്റീവ്ലി ഫോഴ്സ്ഡ് ഹിസ് ഒപ്പീനിയൻ ഓൺ ദി ചർച്ച് ബൈ കമാൻഡിങ് 3 സിനഡ്സ് ഓൺ കാനനിക്കലി. ദ സിനഡ് ഓഫ് ഹിപ്പോ ഇൻ 393. ഇത് നോർത്തേൺ ആഫ്രിക്കയിലെ, ഹിപ്പോ എന്ന് പറയുന്നത് നോർത്തേൺ ആഫ്രിക്കയിലെ സ്ഥലമാണ്. സിനഡ് അവിടെ കൂടി 393. ദ സിനഡ് ഓഫ് കാർത്തേജ്, കാർത്തേജും ആഫ്രിക്കയിൽ തന്നെയാണ്. ആൻഡ് അനദർ ഇൻ കാർത്തേജ് ഇൻ 490. ഈ 3 കൗൺസിലുകളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 27 പുസ്തകങ്ങൾ അംഗീകരിച്ച 3 സിനഹദോസുകളാണ്, കൗൺസിലുകളാണത്. സിനഡ് ഓഫ് ഹിപ്പോ 393, സിനഡ് ഓഫ് കാർത്തേജ് 397, ആൻഡ് സിനഡ് ഓഫ് എഗെയിൻ സിനഡ് ഓഫ് കാർത്തേജ് ഇൻ 419. അത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോപ്പ് ഇന്നസെന്റ് ഫസ്റ്റിന്റെ 405 പോപ്പ് ഇന്നസെന്റ് ഫസ്റ്റ് സെന്റ് എ ലിസ്റ്റ് ഓഫ് ദി സീക്രട്ട് ബുക്ക് ടു എ ഗാലിക് ബിഷപ്പ്. അദ്ദേഹം ഒരു ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, പോപ്പ് ഇന്നസെന്റ് ഫസ്റ്റ്. അതിനുശേഷം ഉള്ള പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിറിയക് കാനനുണ്ട്, അർമീനിയൻ കാനനുണ്ട്, കോപ്റ്റിക് ആൻഡ് എത്യോപ്യൻ കാനൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ വർഷങ്ങളെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇതിനകത്ത് ഉണ്ടായേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ അത്തനേഷ്യസിന്റെ ആ ലെറ്ററുകളാണ്, 27 ലെറ്ററുകളായിട്ട് നമുക്കൊന്ന് അംഗീകരിക്കാനായിട്ട് കാനനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് അത്തനേഷ്യസ് ആണ്. ലവോദിക്യ കൗൺസിലുണ്ട്. അതിനുശേഷം ഉണ്ടായ ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് ഈ പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്നത്. നിങ്ങളതൊന്ന് ഇതുമായിട്ട് ചേർത്ത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്നത് ഈ സിക്സ്റ്റീൻത് സെഞ്ചുറിയിലുണ്ടായ റിഫോർമേഷൻ നിങ്ങൾക്കറിയാം, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ആ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായപ്പോഴ് ഈ വേദപുസ്തകം, അപ്പൊ ഇതിനോടടക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സഭ രണ്ട് രീതിയിലേക്കാണ് ഡെവലപ്പ് ചെയ്ത്, വെസ്റ്റേൺ ചർച്ച് എന്നും ഈസ്റ്റേൺ ചർച്ച് എന്നും പറഞ്ഞു. അതിൽ ഈസ്റ്റേൺ ചർച്ചിന്റെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് സിറിയക്കാണ്. ആ സിറിയക്കില് ഷീത്തോ ബൈബിൾ ഉണ്ട്, സുറിയാനി പാരമ്പര്യത്തിലാണ് അവര്. എന്നാൽ വെസ്റ്റേൺ ചർച്ചിന് വൾഗേറ്റ് ആണുള്ളത്, അവർക്ക് ലാറ്റിൻ ആ ഒരു ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പൊ ഈ ഏകദേശം 1500 വർഷങ്ങളിൽ ഇങ്ങനെ 27 പുസ്തകങ്ങൾ, ഞാൻ പെട്ടെന്ന് പറയുന്നു, 27 പുസ്തകങ്ങളുണ്ടായി. നമ്മൾ ഏകദേശം ആദ്യത്തെ 500 വർഷങ്ങളിലെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് കണ്ടു, അതിനകത്ത് ഏതൊക്കെ കൗൺസിലുകളാണ് അത് അംഗീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. വീണ്ടും അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുക. അപ്പം ഏകദേശം 27 പുസ്തകങ്ങള് ഏകദേശം AD ഒരു 400 27 എന്നുള്ള ഒരു പൊതു ധാരണയിലേക്ക് കാര്യങ്ങൾ വന്നു നിൽക്കുന്നു. രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സഭ വളർന്നു വരുന്നു. ഇവരിങ്ങനെ 27 പുസ്തകങ്ങൾ ആധികാരികമായിട്ട് അംഗീകരിക്കുക, എന്നാൽ അതോടൊപ്പം ഡിഡാക്കയിൽ നിന്നും ക്ലെമന്റിൽ നിന്നും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. അത് തത്വത്തിൽ ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടിങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് വലിയൊരു മാറ്റം സഭയിലുണ്ടാകുന്നത്. ഒരു വശത്ത് കത്തോലിക്ക സഭ, ഒരു വശത്ത് ഓർത്തഡോക്സ് സഭ, ഇങ്ങനെ ലത്തീനും സുറിയാനിയുമായിട്ട് സഭ ഇങ്ങനെ വളർന്നു പോകുന്നു. അതിനിടയ്ക്ക് ഈ കാത്തലിസിസം വളരെ ശക്തി പ്രാപിച്ചു, വളരെ ശക്തി പ്രാപിച്ചു. പേപ്പസി എന്ന് പറയുന്നത് വളരെ ശക്തി ഉള്ളതായി തീർന്നു. മാർപ്പാപ്പാമാരാണ് രാജ്യത്തിന്റെ ഭരണാധികാരി, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൂടാതെ ഈ കത്തോലിക്ക സഭയിൽ, എസ്പെഷ്യലി കാത്തലിക് ചർച്ചിൽ, അത് എടുത്തു തന്നെ പറയണം, കാരണം ഈ സിറിയ ചർച്ചില് ഈസ്റ്റേൺ ചർച്ചസില് എല്ലാവരും സന്യാസിമാരും ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നവരും വിവാഹം ആവശ്യമുള്ളവർക്ക് വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യാവുന്നത് കൊണ്ട് ഈ പുഴുക്കുത്തലുകൾ വളരെ കുറവായിരുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറവായിരുന്നു മറ്റ് സഭയെ അപേക്ഷിച്ച്. ഞാൻ സഭയുടെ കുറ്റം പറയാനായിട്ടല്ല കേട്ടോ, ഡെവലപ്മെന്റ് പറയുക, എന്തുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടായി എന്നുള്ളത് പറയുക ചുരുങ്ങിയ വാക്കുകളിൽ. അപ്പൊ ഈ സഭയ്ക്കുള്ളിൽ ധാരാളം പുഴുക്കുത്തലുകൾ ഉണ്ടാകുകയും ഇപ്പം പർഗേറ്ററി പോലെയുള്ള പഠിപ്പിക്കലുകൾ അവർക്കുണ്ടായി. പർഗേറ്ററി എന്ന് പറഞ്ഞാല് ഒരു ദണ്ഡ വിമോചന സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാല് നരകത്തിനോ സ്വർഗത്തിനോ മുമ്പുള്ള ദണ്ഡ വിമോചന സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ദണ്ഡനവേൽക്കും. നമ്മുടെ വല്യപ്പച്ചൻ നാട്ടിൽ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അടി അവിടെ കൊള്ളും. എന്നാൽ മാർപ്പാപ്പായെ കണ്ടിട്ട് ഒരു നിശ്ചിത സംഖ്യ കൊടുത്തൊരു പാപമോചന ചീട്ടെടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വല്യപ്പച്ചന് അടി കൊള്ളുന്നതിന്റെ എണ്ണം കുറയും. ഞാൻ തമാശ പറയാൻ പറഞ്ഞതല്ല, ഇത് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലും അങ്ങനെ ഒരു പൈസ മില്യൻസ് ഓഫ് ഡോളർ ഉണ്ടാക്കുകയും ചെയ്തൊരു കാര്യമാണ് പാപമോചന ചീട്ടെന്ന് പറയുന്ന ഒരു കാര്യം എഴുതി കൊടുക്കുക. അച്ഛനെ കണ്ടു കഴിഞ്ഞാല് മാർപ്പാപ്പയുടെ പെർമിഷനുള്ള അച്ഛനാണെങ്കിൽ നിങ്ങളുടെ വല്യപ്പച്ചന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചിരി പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ ധാരാളം പുഴുക്കുത്തലുകൾ സഭയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴേ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടാകുന്നത്. മാർട്ടിൻ ലൂതർ ഈ കത്തോലിക്ക സഭയിലെ തന്നെ വൈദികനാ. അദ്ദേഹം എന്നാ പറഞ്ഞു, അദ്ദേഹം പുതിയൊരു തിയോളജി കൊണ്ടുവന്നു. എന്നറിയാവോ? സോള സ്ക്രിപ്ചുറ. ഈ വാക്കൊന്ന് ഓർത്തിരുന്നോണം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്കാ, എന്നാലും ഓർത്തിരുന്നോണം. സ്ക്രിപ്ചർ എലോൺ, സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത, എഴുതപ്പെട്ട പ്രമാണം അല്ലാത്ത ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് അദ്ദേഹം ശക്തമായിട്ട് പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിൽ നിന്നാണ് പിന്നീട് ഈ സോള സ്ക്രിപ്ചുറ, സോള ഫിഡേ, സോള ഗ്രേഷ്യ തുടങ്ങിയ ചിന്താഗതികൾ ഉണ്ടാകുന്നത്. സോള ഫിഡേ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം മതി. സോള ഗ്രേഷ്യ, ഗ്രേസ് അലോൺ, ദൈവത്തിന്റെ കൃപ മാത്രം മതി. അതിൽ നമ്മൾ ഇപ്പൊ ഒത്തിരി കൃപായുഗം, കൃപാകാര്യങ്ങൾ, കൃപ എന്നൊക്കെ നമ്മളിപ്പോ ഗ്രേസ് ചർച്ചസിന്റെ ഒക്കെ ഉദയത്തിന്റെ തുടക്കം ഈ മാർട്ടിൻ ലൂതറിൽ നിന്ന്. ആ മാർട്ടിൻ ലൂതറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സോള സ്ക്രിപ്ചുറ ഏറ്റവും പ്രധാനപ്പെട്ടതാ, എഴുതപ്പെട്ടത് മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതി. രണ്ട്, സോള ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേസ് അലോൺ, നമ്മള് സാൽവേഷന്റെ കാര്യങ്ങളൊക്കെ വന്ന പിന്നീട് അദ്ദേഹത്തിന്റെ പുറകെ വന്ന കാൽവിനും സിംഗ്ലിയും ഒക്കെ പഠിപ്പിച്ചതായ കാര്യം. ജർമ്മനിയിലാണ് ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ജർമ്മനിയില് കത്തോലിസിസവും റിഫോർമേഷനും, റിഫോർമേഷൻ എന്നാണ് ഇവര് പറയുന്നതെങ്കിലും അവര് റിഫോർമേഷൻ എന്ന് അവര് പറഞ്ഞു. പക്ഷെ അവരെ കത്തോലിക്കര് വിളിച്ചതാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന്. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധകന്മാർ, പ്രതിരോധിച്ചു നിൽക്കുന്നവർ. കത്തോലിക്കർ അവരെ കളിയാക്കി വിളിച്ചതാണ്, റിഫോർമേഷനെ കളിയാക്കി വിളിച്ചതാണ് പ്രൊട്ടസ്റ്റന്റുകാരെന്ന്, പ്രതിഷേധകന്മാരെന്ന്. അപ്പൊ ഇവര് തമ്മില് ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ വഴി കടന്നടി ഉണ്ടാകുകയും വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയുന്നു. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ ഈ കത്തോലിക്ക സഭയിലെ പുഴുക്കുത്തുകളിൽ നിന്ന് ഈ സഭയെ രക്ഷിക്കുവാനൊക്കെ വണ്ണം ഈ ഒരു വാദം മുന്നോട്ട് വെച്ചപ്പോൾ അത് കൊടുങ്കാറ്റ് പോലെ, തീ പോലെ അങ്ങ് പടർന്നു. കാരണം ജനങ്ങളെല്ലാം അങ്ങ് പുറതിമുട്ടിയിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല, ഈ തെറ്റായ കീഴ്വഴക്കങ്ങളിൽ നിന്നൊരു വിമോചനം വേണം. അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ആശയം മുന്നോട്ട് വരുന്നത്, രണ്ടു മൂന്ന് ആശയങ്ങൾ വരുന്നത്. അത് അങ്ങനെയാണ് ഈ റിഫോർമേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാര്യം. നമ്മൾ പറയുന്ന എല്ലാ ചിന്താഗതികളുടെയും വേദ പുസ്തകത്തിലുണ്ടോ പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള എന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ 1517 മുതലാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഞാൻ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രൊട്ടസ്റ്റാന്റിസം അല്ലെങ്കിൽ റിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വാക്കൊന്ന് ഓർത്തിരുന്നാൽ മതി, സോളാ സ്ക്രിപ്റ്റുറ എഴുതപ്പെട്ടത് മാത്രം മതി, വേദപുസ്തകത്തിലല്ല ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അങ്ങനെയാണ് ഈ ഓറൽ ട്രഡീഷനെ തള്ളിക്കളയാനുണ്ടായ സാഹചര്യം. വായ്മൊഴിയായി പകർന്നു വന്ന പാരമ്പര്യങ്ങളെയെല്ലാം തള്ളിക്കളയാനുണ്ടായ സാഹചര്യത, എഴുതപ്പെട്ടത് മാത്രം മതി. അപ്പോൾ ജാമിയ കൗൺസിലിലെ പഴയ 39 ഉണ്ട്, ഇതുവരെ പല വ്യക്തികളും തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട 27 പുസ്തകങ്ങളുണ്ട്. അതിന്റെ തന്നെ കുറച്ച് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, വൾഗേറ്റും ശീതായും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അത് ഒരിക്കലും ഇൻഡിജിനസ് ഒരു ലാംഗ്വേജസിലേക്ക് അല്ലെങ്കിൽ പ്രാദേശികമായിരിക്കുന്ന ഭാഷകളിലേക്ക് ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ റിഫോർമേഷൻ ഉണ്ടാകുന്നതുവരെ ഇംഗ്ലീഷിലേക്ക് പോലും വിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഇതിനു ശേഷമാണ്. വലിയൊരു ഡെവലപ്മെന്റാണ് ഞാനീ പറയുന്നത്. 1500 വരെ സത്യത്തിൽ വേദപുസ്തകം ചങ്ങല കെട്ടിരുന്നു എന്ന് പറയാം. അങ്ങനെയാണ് അവര് അവര് പരിഹസിക്കുന്നത്. അങ്ങനെയാണ് വേദപുസ്തകത്തിന്റെ മേളിൽ വലിയൊരു ചങ്ങലയുടെ പടവൊക്കെ കാണിച്ചാണ് ഈ റിഫോർമേഴ്സ് അതിനെ കളിയാക്കുന്നത്. അത്രയും നാള് കത്തോലിക്ക സഭ അല്ലെങ്കിൽ മറ്റു സഭ, ഓർത്തഡോക്സ് സഭ അതിനെ ചങ്ങലക്കിട്ട് വെച്ചേക്കുമായിരുന്നു എന്നുള്ളത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പരാമർശിക്കുകയും ചെയ്യാം. ജനം കേൾക്കുമ്പോൾ അത് ശരിയാന്ന് വിചാരിക്കും. കാരണം നമ്മളും മലയാളത്തിലേക്ക് 1800 മാത്രമായി എഴുതപ്പെട്ട ഈ വേദപുസ്തകം നമുക്ക് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ആ റിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ പുസ്തകങ്ങളുടെ എണ്ണം നിശ്ചയിക്കുക, ആ അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളെ മറ്റ് ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യാനായിട്ടുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുകയും ചെയ്യുന്നത്. വേദ എഴുതപ്പെട്ടതിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം 1517 മുതൽ നടന്ന റിഫോർമേഷനാണ്. അത് നിങ്ങളൊന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മുന്നോട്ട് പഠിച്ചു പോവാം. മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ വാസ് ട്രബിൾഡ് ബൈ ഫോർ ബുക്സ് റെഫേർഡ് ആസ് ടു എ ലൂതേഴ്സ് ആന്റി ലെഗോമെന. ആന്റി ലെഗോമെന എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്ലിറ്ററേഷൻ ഓഫ് ദി ഗ്രീക്ക്. ആന്റി ലെഗോമെന റിഫേഴ്സ് ടു റിട്ടൺ ടെക്സ്റ്റ് ഹൂസ് ഒതന്റിസിറ്റി ഓർ വാല്യൂ ഈസ് ഡിസ്പ്യൂട്ടഡ്. ഈ മാർട്ടിൻ ലൂതർ തന്നെ ഇതിനകത്ത് ഏതൊക്കെ പുസ്തകങ്ങൾ വേണം വേണ്ട എന്നുള്ളതിനെ പറ്റിയ ഒരു ചിന്താഗതിയൊക്കെ മാർട്ടിൻ ലൂതറിന്റെ മനസ്സിലും ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മളിപ്പം കാനനൈസേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാനനൈസേഷനിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് 1517 മുതൽ ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിഫോർമേഷൻ എന്ന് പറയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു മാർട്ടിൻ ലൂതർ, ജോൺ കാൾവിൻ, സിംഗ്ലി, ധാരാളം പേര്, പിന്നെ വില്യം ടിൻഡൽ. ഇന്നവരുടെ പ്രധാനപ്പെട്ട സുവിശേഷകൻ എന്ന് പറയുന്ന വില്യം ടിൻഡൽ ആണ് ടിൻഡൽ ബൈബിൾ എന്ന് പറയുന്നത്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ തക്കെ വേണം. ഞാൻ നേരത്തെ എന്റെ നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് പരാമർശിക്കാനായിട്ട് സാധിച്ചില്ല. അതിനെ പ്രതിരോധിക്കാൻ തക്കെ വണ്ണം കത്തോലിക്കരനായിരുന്നറിയാവോ 1546 അവര് ഏപ്രിൽ 8th ദ കൗൺസിൽ ഓഫ് ട്രെൻഡ് ട്രെൻഡ് കൗൺസിൽ വിളിച്ചു. ആ ട്രെൻഡ് കൗൺസിലിലാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്തിരുന്നോളാം. കാത്തലിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ട്രെൻഡ് കൗൺസിലിൽ 1546 ട്രെൻഡ് കൗൺസിലാണ് അപ്രൂവ് ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ദി പ്രസന്റ് റോമൻ കാത്തലിക് ബൈബിൾ കാനൻ ഇൻക്ലൂഡിംഗ് ദി ലൂട്ടറോ കാനോനിക്കൽ ബുക്സ് അപ്പോക്രിഫ എന്ന് പറയുന്ന പുസ്തകങ്ങൾ കൂടി അംഗീകരിച്ച് 1546 April 8th ട്രെൻഡ് കൗൺസിലാണ് അത് അംഗീകരിച്ചത്. അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ചോദ്യം വന്നാൽ ഉത്തരവെഴുതണം. As an article of faith, the content of the canon itself having already have been reaffirmed unanimously and the decision was confirmed by and by an anathema by vote of by vote anathema in common usage is something or someone that is detested or shunned. In its main usage, it is a formal excommunication. The latter meaning, its ecclesiastical sense, is based on New Testament usage. അതായത് ഈ ട്രെൻഡ് കൗൺസിലില് ഈ 27 പുസ്തകങ്ങൾ പുതിയ നിയമവും അതോടൊപ്പം തന്നെ അപ്പോക്രിഫ പുസ്തകങ്ങളോടുകൂടി പഴയ നിയമവും അംഗീകരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഒത്തിരി വിശദീകരണങ്ങൾ പോകുന്നില്ല. പിന്നീട് ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, ധാരാളം ഡെവലപ്മെന്റുകൾ, ഫസ്റ്റ് വത്തിക്കാൻ കൗൺസില്, പോപ്പ് പിയൂസ് 11, 12 ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ധാരാളം കൗൺസിലുകളൊക്കെ കൂടുകയും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന പിയൂസ് 12th കാലഘട്ടത്തിൽ September 1943 ആണത് അത് അതിന്റെ ഒരു അലൗഡ് ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത്. അതെല്ലാം പഠിക്കണമെന്നില്ല, ഞാൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഓർത്തഡോക്സ് ഡെവലപ്മെന്റും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഓർത്തഡോക്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സിനഡ് ഓഫ് ജെറുസലേം, ജെറുസലേം സിനഡ് ഇൻ 1672 decreed the Greek, especially it's related with Greek Orthodox Church. The Synod of Jerusalem in 1672 decreed the Greek Orthodox canon, which is similar to the one decided by the Council of Trent. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഉൾപ്പെട്ട പുസ്തകങ്ങളും ഒക്കെ അംഗീകരിക്കപ്പെട്ടത് ഈ സിനഡ് ഓഫ് ജെറുസലേമിലാണ്. അതും കൂടി ഞാനൊന്ന് ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ന്യൂ ടെസ്റ്റമെന്റ് കാനന്റെ ഒരു ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരുപക്ഷെ നമ്മുടെ ഇപ്പം മലങ്കര ഓർത്തഡോക്സ് സഭ അംഗീകരിക്കാനായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇനി ഒരു തീരുമാനം എടുത്ത് ഒരു ഒരു പുതിയ വേദോത്സവത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരമായിട്ട് വരും. ഇന്ന ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡെവലപ്മെന്റ്സ് എപ്പോഴും വേണമെങ്കിലും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാം, മനസ്സിലായോ? അപ്പം ഇതുവരെയുള്ള ഈ ഡെവലപ്മെന്റിൽ പഴയ നിയമം പുതിയ നിയമം ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒരു ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ സമയം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുതിയ നിയമ കാനൻ എന്ന് പറയുന്നത് 27 പുസ്തകങ്ങൾ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ വ്യക്തികളും കൗൺസിലുകളും ഒക്കെ ആയിട്ട് അത് അംഗീകരിച്ചു. അതിനെ പ്രധാനപ്പെട്ട വ്യക്തി അത്തനേഷ്യസ് ആണ്. ലവോദിക്കിയ കൗൺസിലുണ്ട്. അതുപോലെ ലേറ്റർ ഓൺ ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായ സമയത്ത് അവരുടെ ചിന്താഗതികൾ, അതിനുശേഷം ട്രെൻഡ് കൗൺസില്, ഇൻ ബിറ്റ്വീൻ ഐ മീൻ ബിഫോർ ദാറ്റ് ഈ അഗസ്റ്റിൻ വിളിച്ച മൂന്ന് കൗൺസിലുകൾ, കാർത്തേജിലെ കൗൺസിൽ, ഹിപ്പോയിലെ കാർത്തേജിലെ രണ്ട് കൗൺസിലുകൾ, അതിനുശേഷം 1500s പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടാകുന്നു. അതിനെതിരിടാനായിട്ട് ട്രെൻഡ് കൗൺസില് 1546 ഉണ്ടാകുന്നു. അതിനുശേഷം ജെറുസലേം സിനഡ് 1672 ജെറുസലേം സിനഡ് എന്നിങ്ങനെയാണ് ഈ കാനനൈസേഷനിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകൾ. അതുകൊണ്ട് എന്നാ ഈ കാനനൈസേഷൻ ഉണ്ടായ എന്ന് ചോദിച്ചാൽ കൃത്യ ഒരു വ്യക്തിയോ സമയമോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. 27 പുസ്തകങ്ങൾ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതുകൂടാതെ മറ്റു പുസ്തകങ്ങളുണ്ട്. ഇനിയും ഇതിന് മാറ്റങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം കാലത്തിന്റെ വളർച്ചയിൽ. അതുകൊണ്ട് ഈ പുസ്തകം മാത്രം എന്ന് പറയുന്ന ഒരു ചിന്താഗതി എത്രമാത്രം നമുക്ക് യോജ്യമായിരിക്കും എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ന്യൂ ടെസ്റ്റമെന്റ് കാനന്റെ ഒരു ഡെവലപ്മെന്റ്. അതും ഇത്രയും വർഷത്തെ, ഏകദേശം 2000 വർഷത്തെ ഡെവലപ്മെന്റ് ആണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇംഗ്ലീഷിലേക്കും. ഈ പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്ന പ്രധാന പോയിന്റ് നിങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുക. അതിനുശേഷം ഇംഗ്ലീഷിലേക്കും അതേ തുടർന്ന് പല ഭാഷകളിലേക്കും അത് വിവർത്തനമുണ്ടായി. അതിനകത്ത് ആ വിവർത്തനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പോയി. കാരണം പ്രൊട്ടസ്റ്റന്റുകാരുടെ ആഗ്രഹത്തിനാണ് അവർ ചെയ്തത്. അതുകൊണ്ട് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത, ദൈവമാതാവിനോടുള്ള അപേക്ഷ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാർ എന്തൊക്കെ എതിർക്കുന്നു അതിനെ മുഴുവൻ എതിർത്തുകൊണ്ടുള്ള ട്രാൻസ്ലേഷനുകളും ബൈബിളിനകത്ത് ധാരാളം കുത്തിത്തിരികലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാനമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ. ഒരു അനൗൺസ്മെന്റ് ഉള്ളത്, നമുക്ക് അടുത്ത ആഴ്ച 27 മാർച്ച് 28 ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ബുധനാഴ്ച പാതി നോയമ്പായതുകൊണ്ട് ക്ലാസ് വയ്ക്കുന്നില്ല. പിന്നെ വ്യാഴാഴ്ച നമ്മുടെ അച്ഛന്മാർ അവൈലബിൾ അല്ല. കാരണം നമുക്ക് വെള്ളി ശനി ദിവസങ്ങളിൽ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് അച്ഛന്മാരെല്ലാം അതിൽ പങ്കെടുക്കാനായിട്ട് വ്യാഴാഴ്ച മുതൽ യാത്രയിലായിരിക്കും. അപ്പം നമുക്ക് വ്യാഴാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ക്ലാസ് 3-4 ദിവസങ്ങളിൽ പതിവ് പോലെ അതിൻ്റെ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും. അതാണ് അനൗൺസ്മെന്റ് ഉള്ളത്. പിന്നെ ഈ ആഴ്ച ശനി ഞായർ ദിവസങ്ങളിൽ മിക്ക പള്ളികളിലും മിക്ക റീജിയണിലും നമുക്ക് എസ്എ കോമ്പറ്റീഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും പേര് താല്പര്യത്തോടുകൂടി പേരൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും രജിസ്റ്റർ നമ്പർ പ്രോക്ടറിനെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറിമാരെയും ഇമെയിലിൽ CC വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും അതിനകത്ത് തിരുത്തോ അല്ലെങ്കിൽ കറക്ഷൻസോ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നാളെ ഒരു ദിവസമുണ്ട്, എന്നെ അറിയിച്ചാൽ അത് കറക്റ്റ് ചെയ്ത് തിരിച്ചയച്ചു തരാം. അപ്പം അത് യൂണിറ്റ് സെക്രട്ടറിയും പ്രോക്ടേഴ്സും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്യണം. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല.
ഓക്കെ, എസ്ഐ എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വേദവസ്തം വായിക്കാനായിട്ട് ആരായിരുന്നു റെഡി ആയിട്ടിരുന്നത്?
സെന്റ് തോമസ് ഡെട്രോയിറ്റ് ചെയ്യുന്ന മോളി ജോൺ എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു.
മോളി ആന്റി ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം അല്ലേ?
അടുത്ത പ്രാവശ്യം ഒരു ഒരു അവസരം കൂടെ കൊടുക്കാം.
തീർച്ചയായിട്ടും. ഓക്കെ, അപ്രീഷിയേറ്റ്. നമുക്ക് എന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊണ്ടു. വിഷുതാവായുത്രാജയമുള്ള ശ്രീപായ ഞങ്ങളെ മറച്ചു കൊണ്ടു. ശുദ്ധമുള്ള റോസാ ശുദ്ധമുള്ളതിന്റെ കുടിയിരുപ്പിനെ പോകാൻ ഞങ്ങളെ ഞങ്ങളെ ചുമച്ചുകൊള്ളണമെ. ദൈവമായ ഭർത്താവിൻ നേരമൊക്കെ എല്ലാ സമയത്തും നീക്കും. നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചു കൊള്ളണമേ. തീർത്ഥ പരിശുദ്ധാത്മാവാം ദൈവമേ. അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും ഭർത്താവെ ഞങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലും ഞങ്ങളുടെ ബലഹീനങ്ങളായിരിക്കുന്നതും ഉപവാസങ്ങളോടും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും നീക്കം വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
Thank you, everyone. Good night.
Good night.